പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 45 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം നമുക്ക് ആരംഭിക്കാം. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരീസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിലൊരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾ കൊന്നുമറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനുവേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനുവേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുമ്പോൾ യേശുവിൻ്റെ കുരിശിലേക്ക് നയിച്ച വിവിധ സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് യേശുവിനെതിരെ നടന്ന ശക്തമായ ഗൂഢാലോചനകളെക്കുറിച്ചാണ്. നമുക്കറിയാം, യേശുവിനെതിരെ വധശിക്ഷ പ്രഖ്യാപിച്ചതും വധശിക്ഷ നടപ്പിലാക്കിയതും റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയും അധികാരിയുമായിരുന്ന പീലാത്തോസിൻ്റെ കൽപ്പന അനുസരിച്ചാണ്. യേശുവിനെ കുരിശ് തറച്ചുകൊന്നതായിരുന്നു. പക്ഷേ ഈ കുരിശുമരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ റോമക്കാരുടെ മാത്രം ചെയ്തിയായിരുന്നില്ല. റോമക്കാർക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് യഹൂദ നേതാക്കന്മാരാണ്. അതും വിശദമായ ഒരു വിചാരണയ്ക്ക് ശേഷം. ഈ വിശദമായ വിചാരണയും വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കലും ഒരു സംഭവ പരമ്പരയുടെ അവസാനത്തിലായിരുന്നു നിൽക്കുന്നത്. അതിനു മുമ്പ് തന്നെ യേശുവിനെതിരെ ശക്തമായ നീക്കങ്ങൾ യഹൂദ നേതൃത്വം ആരംഭിച്ചിരുന്നു. എവിടെയാണിതിൻ്റെ തുടക്കമെന്ന് പറയുക എളുപ്പമല്ല. 4 സുവിശേഷകന്മാരും പറയുന്നുണ്ട്, യേശുവിനെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ജനമധ്യത്തിൽ അവഹേളിതനാക്കുകയും ജനങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ. നമ്മൾ അതൊന്നൊന്നായി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. 3 സുവിശേഷകന്മാർ, മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷകന്മാർ, യേശുവിൻ്റെ ദേവാലയ പ്രവേശം അഥവാ ദേവാലയ ശുദ്ധീകരണം പരസ്യജീവിതത്തിൻ്റെ അവസാനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓശാനുവിളികളുടെ മധ്യ ജെറൂസലമിലേക്ക് പ്രവേശിച്ച യേശു നേരെ ജെറൂസലം ദേവാലയത്തിൽ പോവുകയും അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ, കച്ചവടക്കാരെ പുറത്താക്കുകയും ചെയ്തു എന്ന് സമാന്തര സുവിശേഷന്മാർ പറയുമ്പോൾ, ഈ സംഭവം യോഹന്നാൻ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രപരമായി ഇതിലേതാണ് കൃത്യമെന്ന് പറയുക എളുപ്പമല്ല. പൊതുവേ കരുതാറുണ്ട്, സമാന്തര സുവിശേഷങ്ങളാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ ചരിത്രപരമായി കൂടുതൽ വിശ്വസ്തയോടുകൂടി അവതരിപ്പിക്കുകയെന്ന്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ യോഹന്നാൻ പറയുന്ന പല കാര്യങ്ങളും അഥവാ യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും ചരിത്രവസ്തുതയോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുന്നതായി ബൈബിൾ പഠിതാക്കൾ കരുതുന്നുണ്ട്. തന്നെയുമല്ല, യോഹന്നാൻ സുവിശേഷകൻ ഈ സംഭവങ്ങളുടെയെല്ലാം ദൃക്സാക്ഷിയായിരുന്നു എന്നും കരുതുന്നതിന് തക്കതായ ന്യായമുണ്ട്. യേശുവിൻ്റെ അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നല്ലോ യോഹന്നാൻ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ജെറൂസലം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരികയും ആ ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് ആദ്യം തന്നെയാണ്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണം വിരുന്ന് കഴിഞ്ഞ് ജെറൂസലമിലേക്ക് വരുമ്പോൾ ജെറൂസലമിൽ വെച്ച് യേശു നടത്തിയ ഈ ദേവാലയ ശുദ്ധീകരണം ഒരുപക്ഷെ ചരിത്രപരമായി കൂടുതൽ വിശ്വസനീയമാണെന്ന് തോന്നാം. അതുതന്നെയുമല്ല, സമാന്തര സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജെറൂസലം യാത്ര ഒരിക്കൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മർക്കോസാണ് അതിന് തുടക്കം കുറിക്കുന്നത്. മർക്കോസ് യേശുവിൻ്റെ പരസ്യജീവിതത്തെ 3 ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. ജോർദാനിലെ സ്നാനത്തിന് ശേഷം മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് യേശു ഗലീലയിലേക്ക് വരുന്നു. പരസ്യജീവിതത്തിൻ്റെ ആദ്യഘട്ടം ഗലീലയിലെ പ്രവർത്തനങ്ങളാണ്. അത് പത്രോസിന് വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി അവസാനിക്കുന്നു. വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം യേശു ദീർഘമായ ഒരു യാത്ര ജെറൂസലമിലെ ലക്ഷ്യമാക്കി നടത്തുന്നു. അത് കുരിശിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു യാത്ര നടത്തുന്നത്. അങ്ങനെ ജെറൂസലത്തേക്കുള്ള പ്രവേശനം, ജെറൂസലം ദേവാലയ ശുദ്ധീകരണം, നേതാക്കന്മാരുമായുള്ള വിവാദം, അത് അവസാനിക്കുന്നത് പീഡാനുഭവവും കുരിശുമരണവും വഴിയാണ്. അങ്ങനെ മൂന്ന് ഘട്ടമായി: ഗലീലയിലെ പ്രവർത്തനങ്ങൾ, ഗലീലയിൽ നിന്ന് ജെറൂസലത്തേക്കുള്ള യാത്ര, ജെറൂസലമിലെ പ്രവർത്തനങ്ങൾ. ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ച ഒരു ഘടന. ആ ഘടനയാണ് മത്തായിയും ലൂക്കായും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദൈവശാസ്ത്രപരമായ ഘടനയാണ്. അപ്പോൾ യേശു പരസ്യത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രമേ ജെറൂസലത്തേക്ക് പോയുള്ളൂ എന്ന് സുവിശേഷകന്മാർ, സമാന്തര സുവിശേഷന്മാർ പറയുമ്പോൾ അതിന് ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടുള്ളത്. അതേസമയം യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിച്ചു നോക്കിയാൽ അഞ്ചു തവണയെങ്കിലും പരസ്യജീവിതകാലത്ത് യേശു ജെറൂസലത്തേക്ക് പോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരിത്രപരമായി കൂടുതൽ വിശ്വസനീയവുമാവും. കാരണം ഒരു യഥാർത്ഥ വിശ്വാസാനുസൃതം ജീവിക്കുന്ന, നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു യഹൂദൻ എന്ന നിലയിൽ തീർത്ഥാടന തിരുനാളുകൾക്ക് യേശു പോവുക സ്വാഭാവികമായിരുന്നു. അങ്ങനെ അനേകം തവണ ജെറൂസലമിലേക്ക് പോയി. അവസാനത്തെ യാത്ര ജെറൂസലമിൽ യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും അവസാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സംഭവത്തിൽ തന്നെ, ആദ്യത്തെ യാത്രയിൽ തന്നെ യേശു ജെറൂസലം ദേവാലയത്തിലേക്ക് വരികയും ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തവരെന്നവരെ അവിടെ നിന്ന് പുറത്താക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുകയും ചെയ്തു എന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പരാമർശമാണ് ചരിത്രപരമായി കൂടുതൽ വിശ്വസനീയമെങ്കിൽ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമെങ്കിൽ, യേശുവിനോടുള്ള നിലപാട്, യഹൂദരുടെ നിലപാട് മനസ്സിലാക്കാൻ ഏറെ എളുപ്പമുണ്ട്. ആരംഭത്തിൽ തന്നെ നോട്ടപ്പുള്ളിയായി തീരുകയാണ്. അറിയപ്പെടാതിരുന്നൊരു വ്യക്തി, ആശാരി എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. നസറത്തിലെ ഒരു ആശാരിപ്പണിക്കാരനായിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം പ്രവാചകനായി രംഗത്ത് വരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. അത് തന്നെയുമല്ല, യഹൂദര് ഏറ്റവും പരിപാവനമായി കരുതുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരികയും യാതൊരു അധികാരവും ബാഹ്യവുമായി ഇല്ലാതെ അവിടെ അധികാര പ്രയോഗം നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ ഏതെങ്കിലും തരത്തിൽ നിരോധിക്കുകയും ചെയ്യുക തങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു ആണെന്ന് യഹൂദ നേതാക്കന്മാർ കരുതിയെങ്കിൽ അതിന് കുറ്റം പറയാനാവില്ല. അവിടെ ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, നീ എന്ത് അധികാരത്തോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:18-19 യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമെന്നോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ ശിഷ്യന്മാർ അവനത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇതായിരിക്കാം തുടക്കം. യേശുവിനെ സംശയത്തോടുകൂടി വീക്ഷിക്കാനായിട്ടുള്ള, അഥവാ യേശുവിനെ അപകടകാരിയായി യഹൂദ നേതാക്കന്മാർ കാണാനുള്ള പ്രധാന കാരണം ഇവിടെയായിരിക്കാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറൂസലത്തിൽ നിന്ന് യേശു ഗലീലയിലേക്കാണ് പോയത്. ഗലീലയിലായിരുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അധിക പങ്കും. പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്ക് യഹൂദരുടെ മത നിയമങ്ങൾക്കും പരമ്പരാഗതമായ ആചാരങ്ങൾക്കും വിരുദ്ധമായിരുന്നു. അത് നേതാക്കന്മാർ കണ്ടു. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രബോധനങ്ങളെയും നിരീക്ഷിക്കാനും വിലയിരുത്താനും അതിൻ്റെ ചോദ്യം ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെയായി യഹൂദ നേതാക്കന്മാർ ജെറൂസലമിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധികളെ ഗലീലയിലേക്ക് അയച്ചിരുന്നു എന്ന് സൂചന ബൈബിൾ തന്നെ കൊടുക്കുന്നുണ്ട്. ജെറൂസലത്തു നിന്ന് വന്ന നിയമജ്ഞരും അവിടെ ഉണ്ടായിരുന്നുവെന്ന് മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ. അപ്പോഴേ എന്താണ് അവർ ചെയ്തത്? ഇപ്പോൾ ജെറൂസലത്തെ ഈ സംഭവത്തിന് ശേഷം യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമായിരുന്നു. ആദ്യത്തെ പടിയതാണ് ഒബ്സേർവ്, കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കുക. അപ്പോൾ അവർ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ നിയമങ്ങൾക്കും തങ്ങളുടെ പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ്. മാത്രമല്ല, അങ്ങനെ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായും കണ്ടു. ആദ്യമേ അവർ ചെയ്യുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും സാപത്താചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശു അത്ര തന്നെ വിശ്വസ്തത പാലിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്യുക, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നീ എന്തുകൊണ്ട് സാപത്തിൽ രോഗശാന്തി നൽകുന്നു? സാപത്തിൽ ശിഷ്യന്മാർക്ക് അതിർ പറിച്ചു തിന്നുമ്പോൾ എന്തുകൊണ്ട് നീ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു? എന്തുകൊണ്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു? എന്തുകൊണ്ട് അശുദ്ധരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു? ഇങ്ങനെ പരമ്പരാഗതമായ നിയമങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായി യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒന്നൊന്നായി എടുത്തു കാണിച്ച് ചോദ്യം ചെയ്യുക, ഇതാണ് ആദ്യത്തെ പടി. ഈ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യേശു അതിനൊക്കെ മറുപടി നൽകും. കൈ കഴുകിക്കൊണ്ട് മാത്രമായില്ല, ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത്. സാപത്താചരണം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുക മാത്രമല്ല, സാപത്താചരണം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കണം. ദൈവം മനുഷ്യന് സാപത്ത് നൽകിയിരിക്കുന്നത് മനുഷ്യനെ അടിമയാക്കാൻ വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ പലതിനും മറുപടി പറയാൻ അവർക്ക് സാധിക്കാതെ പോയി. ആദ്യത്തെ പടി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നെടുത്ത് കാണിക്കുകയാണ്. രണ്ടാമത്തേത് യേശുവിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം യേശു ദൈവദൂഷണം പറയുന്നു എന്നുള്ളതാണ്. അത് തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ യേശു ഒരു തടർവാദി രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ, അത് യേശു തന്നെ പറയുന്നുണ്ട്, തടർവാദി രോഗിയുമായി സുഖപ്പെടുത്തുമ്പോൾ യേശു പറഞ്ഞു, മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? ആരോപണം വളരെ ശക്തമാണ്. ദൈവദൂഷണ കുറ്റമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെതിരെ ആരോപിക്കാവുന്ന ഏറ്റവും വലിയ കുറ്റമാണ്. ഈ വലിയ കുറ്റം ചെയ്യുന്നവന് ശിക്ഷ കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അപ്പോഴേ യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ വാക്കുകളും വധശിക്ഷ വിളിച്ചു വരുത്തുന്ന ഒരു കുറ്റമാണെന്ന് നേതാക്കന്മാർ കാണുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. യേശു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, അതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് നിങ്ങൾ അറിയേണ്ടതിന്. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പോഴേ യേശുവിനെതിരെ കൊണ്ടുവന്ന ആരോപണം യേശു പ്രവർത്തനം കൊണ്ട് നിഷേധിക്കുകയാണ്. യേശു ദൈവദൂഷണമല്ല പറയുന്നത്, ദൈവത്തിൻ്റെ അധികാരം തനിക്കുണ്ട് എന്ന് സ്ഥാപിക്കാനായി യേശു ഇവിടെ അത്ഭുതകരമായി ഒരു രോഗശാന്തി നൽകുകയാണ്. ഇത് ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ എതിരെ പല ആരോപണങ്ങളും, യേശുവിനെ ജനമധ്യത്തിൽ അപഹാസ്യനായി തീർക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അടുത്തതായിട്ട് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാം. അതിൽ ഒന്ന്, അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് ഇത് വീണ്ടും വരുന്നത്. മൂന്നാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. എന്ത് കേട്ടിട്ടാണ്? യേശു ഒരു ഭവനത്തിൽ പ്രവേശിച്ചു, ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു, തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. എങ്ങനെയാണത് കേട്ടത്? ആരെങ്കിലും പറയാതെ കേൾക്കില്ല. യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ആരാണ് പറഞ്ഞത്? അവൻ ഭക്ഷണം കഴിക്കാതെ ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഒരുവന് ബോധം നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു ഭ്രാന്താണെന്ന് പറയാൻ സാധിക്കുമോ? അത് തീർച്ചയായിട്ടും കരുതിക്കൂട്ടി യേശുവിനെ ജനമധ്യത്തിൽ അപഹാസ്യനാക്കാൻ വേണ്ടി പറഞ്ഞു വരത്തിയതാണ്. അത് തന്നെയുമല്ല, ഇവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല, ഇവനെ പിശാച് ആവേശിച്ചിരിക്കുന്നുവെന്നാണ് അടുത്ത ആരോപണം. അതും മർക്കോസിൽ തന്നെയുണ്ട്. 3-ാം അധ്യായം 22-ാമത്തെ വാക്യം, ജെറൂസലമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക പദം, ജെറൂസലമിൽ നിന്ന് വന്ന നിയമജ്ഞർ പ്രത്യേകമായിട്ട് പറഞ്ഞു വിട്ടതാണ്. യഹൂദ സൻഹെദ്രിൻ സംഘത്തിൻ്റെ പ്രതിനിധികളായിട്ട് വന്നവരാവാനാണ് സാധ്യത. ജെറൂസലമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അപ്പോൾ യേശുവിനെതിരെ വളരെ സംഘടിതമായ ആസൂത്രിതമായ ഒരു നീക്കം, അതും ഔദ്യോഗികമായി തലപ്പത്തും തന്നെ വരുന്നതായിട്ട് കാണാം. ഏത് വിധേനയും ഇവനെ ജനമധ്യത്തിൽ അപഹാസ്യനാക്കി തീർക്കണം, ജനങ്ങളെ യേശു നകറ്റണം. ഇവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. പിശാചുമായി ഒരു കൂട്ടലാണ്, ഇവൻ കടുത്ത മന്ത്രവാദിയാണ്, ഇവൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും ദൈവികമല്ല, അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണം, സമൂഹ മധ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. ഇങ്ങനെ ഒരു ചിന്ത ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇത് യോഹന്നാൻ സുവിശേഷത്തിലും കാണും. 7-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, നമ്മൾ വായിക്കുക, നിനക്ക് പിശാചുണ്ട്, ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? നിനക്ക് പിശാചുണ്ട്. യേശുവിനെ പിശാച് ആവേശിച്ചിരിക്കുന്നു, അവൻ പിശാചുമായി ബന്ധത്തിലാണ്. പിന്നൊരിക്കൽ പറയും, അവന് ഭ്രാന്താണ്. എന്തിനവനെ ശ്രദ്ധിക്കണം? അവൻ സമറിയാക്കാരനാണ്. നിനക്ക് പിശാചുണ്ടെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അപ്പോഴേ യേശുവിനെ ജനമധ്യത്തിൽ താറടിക്കാനും യേശു പറയുന്നതൊന്നും സ്വീകാര്യമല്ല എന്ന് സ്ഥാപിക്കാനും ഉള്ള ഒരു ശ്രമമാണ്. ഇതിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ ജീവിതശൈലിയെ തന്നെ ചോദ്യം ചെയ്യുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ യേശുവിനെതിരെ പറഞ്ഞു വരത്താത്ത അപഖ്യാതികളില്ല. അവൻ ഭ്രാന്താണ്, സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, പിശാചുമായി ബന്ധത്തിലാണ്, അവൻ മദ്യപനാണ്, ഭോജനപ്രിയനാണ്, പാപികളുടെ കൂടെ സഹവസിക്കുന്നവനാണ്. ഇങ്ങനെ അനേകം അനേകം ആരോപണങ്ങളിലൂടെ യേശുവിനെ തേജോവധം ചെയ്യാനുള്ള ശ്രമമായിരുന്നു അടുത്തപടി. ഇത് കാര്യമായ ഫലമൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നീട് ചെയ്യുന്നത് യേശുവിനിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള ശ്രമമാണ്. യേശുവിനെ ആരെങ്കിലും മിശിഹ ആയി ഏറ്റുപറയുകയാണെങ്കിൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെ യഹൂദർ തീരുമാനമുണ്ടാക്കി. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ പോലും പലർക്കും ഭയമായിരുന്നു. യഹൂദരെ ഭയന്നതുകൊണ്ട് പരസ്യമായി ഒന്നും സംസാരിച്ചില്ല എന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണാം. അടുത്തപടി യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുക, അതിന് പലതവണ ശ്രമിച്ചു. അതും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യാനാണ് നോക്കുക, പക്ഷേ സേവകർക്ക് അവനെ ബന്ധിക്കാൻ സാധിച്ചില്ല. 45-ാമത്തെ വാക്യം യോഹന്നാൻ 7:45 പറയും: സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു: അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ നിൽക്കുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ അയച്ച സേനാനികൾ പോലും, പടയാളികൾ പോലും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ യഹൂദ നേതൃത്വത്തിൽ കൂടുതൽ അങ്കലാപ്പുണ്ടാവുകയാണ്. അപ്പോൾ അവർ പല സമയം യേശുവിനെ വധിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ലൂക്ക എഴുതിയ സുവിശേഷം 4:29-30 ഇപ്രകാരം കാണും. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ യേശു നസറത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യേശുവിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും ചുരുക്കമായി അവതരിപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റോ പോലെയാണ്. യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്, യേശു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ എടുത്തു കാണിക്കുന്നതാണ് 4-ാമത്തെ അധ്യായത്തിൽ. അതിൻ്റെ അവസാനം 29-30 ഇങ്ങനെ പറയും: അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരിടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. മലയിലും താഴേക്ക് തള്ളിയിടുന്നത് കല്ലെറിയാനുള്ള ആദ്യത്തെ പടിയാണ്. കുറച്ചുകൂടി ശക്തമായി മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: സാബത്തിൽ ജനമധ്യത്തിൽ വെച്ച് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ യേശു കൈശോഷിച്ചൊരു മനുഷ്യൻ്റെ കൈ സുഖപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മർക്കോസ് പറയുന്നു. 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം: ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദിസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. മത നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് യേശുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ്. ഈ ശ്രമം കല്ലെറിയാനുള്ള ശ്രമത്തിലായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായി, പക്ഷേ ഇതൊന്നും വിജയിച്ചില്ല. കല്ലെറിയാൻ ശ്രമിച്ചവർക്ക് യേശുവിനെ കല്ലെറിയാൻ സാധിച്ചില്ല, തള്ളിയിടാൻ ശ്രമിച്ചവർക്ക് അതും സാധിച്ചില്ല. ജനമധ്യത്തിലുണ്ടായിരുന്ന ഈ ബ്ലാക്ക് മെയിലിംഗ് അതും വിജയിച്ചില്ല. ഇങ്ങനെ വരുമ്പോൾ അടുത്തപടി വളരെ വിഘതമായി അവർ സാൻഹെദ്രിൻ സംഘം സമ്മേളിച്ച് യേശുവിനെതിരെ ഒരു തീരുമാനമെടുക്കുകയാണ്. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഈ ആലോചനാ സംഘത്തിൻ്റെ ശക്തമായ തീരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 11:47-48 നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. വിശ്വസിക്കണം എന്ന ഒരു ചിന്ത ആരുടെയും മനസ്സിൽ കടന്നു വന്നില്ല. ഈ പ്രവർത്തിക്കുന്ന അടയാളങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് വന്നതായിരിക്കാം എന്ന ചിന്ത പോലുമില്ല. ഇവൻ ദൈവദൂഷകനാണെന്ന് മുൻകൂറായി ഒരു തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും അവൻ വിശ്വസിച്ചാൽ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. എന്താണ് ഇതിൻ്റെ ലോജിക്കെന്ന് പെട്ടെന്ന് പിടികിട്ടുകയില്ല. എല്ലാവരും യേശുവിൽ വിശ്വസിച്ചാൽ എന്തുകൊണ്ട് റോമക്കാർ വന്ന് അവരെ നശിപ്പിക്കണം? ഇപ്പോൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ എന്തുകൊണ്ട് സംഭവിക്കണം? അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. പക്ഷേ വളരെ വ്യക്തമായൊരു കാര്യം ഇവിടെ പറയുന്നത് സാൻഹെദ്രിൻ സംഘം യേശുവിനെ സമ്പൂർണ്ണമായും തിരസ്കരിച്ചു കഴിഞ്ഞു. യഹൂദ നേതൃത്വം ഔദ്യോഗികമായി യേശുവിനെതിരെ പടിയടച്ചു, മുഖമടച്ചു, ഹൃദയമടച്ചു. ഇനി ഉന്മൂലനം ചെയ്യുക എന്ന ഒരേ ഒന്ന് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ആലോചന നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെയായിരുന്നു. ദേവാലയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, സാധിച്ചില്ല. പടയാളികൾ ജനങ്ങളെ ഭയന്നു. യേശു ദേവാലയത്തിൽ വെച്ച് പല ഉപമകൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് മുന്തിരി കൃഷിക്കാരുടെ ഉപമ പറയുകയും പണിക്കാർ ഉപേക്ഷിച്ച കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഉപമ തങ്ങൾക്കെതിരെയാണ് അവൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്യേറ്റം ചെയ്യാനായിട്ട് നേതാക്കന്മാർ ശ്രമിച്ചു. പക്ഷേ ജനങ്ങളെ അവർക്ക് ഭയമായിരുന്നു. അപ്പോഴേ യേശുവിന് നേതാക്കന്മാരുടെ പടയാളികൾക്കും ഇടയിൽ ജനക്കൂട്ടം ഒരു വലിയ ഭിത്തി പോലെ നിൽക്കുകയാണ്. ഈ ജനക്കൂട്ടത്തിന് സംരക്ഷണമില്ലാതെ യേശുവിനെ അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു ആവശ്യം. അപ്പോൾ ഒരു വൈശാചികമായ പദ്ധതി അവർ ആസൂത്രണം ചെയ്യുകയാണ്. യേശുവിൻ്റെ തന്നെ ഉറ്റ ശിഷ്യന്മാർ 12 പേരിൽ ഒരുവനെ അവർ കാശ് കൊടുത്ത് വശത്താക്കി യൂദാസിനെ ഒറ്റുകാരനാക്കി മാറ്റുന്നു. ഇങ്ങനെ ഒറ്റുകാരൻ്റെ സഹായത്തോടു കൂടിയാണ് യേശുവിനെ അവർ ബന്ധിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അതും രാത്രി, ആരും കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒളിത്താവളം എന്ന് പറയുന്ന രീതിയിൽ രാത്രി വസിച്ചിരുന്ന തോട്ടത്തിൽ നിന്നാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിലും യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരുന്നതാണ്. പിന്നീട് നടക്കുന്ന വിചാരണകളൊക്കെ നാടകം പോലെയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ദൈവം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പരമമായ പരമപരിശുദ്ധമായ ദൗത്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നു ഈ യേശു എന്ന വ്യക്തിയുടെ പഠനങ്ങൾ, പ്രബോധനങ്ങൾ, പ്രവർത്തനങ്ങൾ, അവകാശവാദങ്ങൾ എല്ലാം. അതുകൊണ്ട് യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ച ഒരു സമൂഹം, അവർ സ്വന്തം ശക്തി കൊണ്ട് മാത്രം സാധിക്കില്ല എന്നറിയാമായിരുന്നു. കാരണം റോമക്കാരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന ജെറൂസലമിൽ വധശിക്ഷ നടപ്പാക്കാൻ, അതും ഇത്രമാത്രം പോപ്പുലറായിട്ടുള്ള ജനപ്രീതി നേടിയ ഒരു പ്രവാചകനെ കൊല്ലുക എന്നത് തങ്ങളുടെ അധികാരത്തിൽ പെട്ടതായിരുന്നില്ല. അതുകൊണ്ട് റോമക്കാരുടെ സഹായവും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ചതിവിൽ പിടികൂടി പെട്ടെന്ന് വിചാരണ ചെയ്ത് റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഇതാണ് യഹൂദ നേതാക്കന്മാർ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വളരെ പൈശാചികമായൊരു ചിന്താഗതി പോലെ കാണും. അത് നമ്മൾ പിന്നീട് പഠന വിഷയമാക്കുകയും ചെയ്യും. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പിന്നിൽ നേതാക്കന്മാരിലൂടെ പ്രവർത്തിക്കുന്ന മറ്റേതോ ഒരു അജ്ഞാത നിഗൂഢ ഭീകര ശക്തി ഉള്ളതുപോലെ തോന്നും. അത് ലൂക്ക എഴുതിയ സുവിശേഷം 22:3 പ്രത്യേകം പറയുന്നുണ്ട്, യൂദാസിൽ സാത്താൻ പ്രവേശിച്ചുവെന്ന്. അതിനുശേഷമാണ് ഈ അറസ്റ്റും വിചാരണയെല്ലാം നടക്കുക. അതുവരെ യേശുവിനെ സംരക്ഷണമാകുന്ന ജനങ്ങളെ ഒന്നും കാണാനില്ലാണ്ടാകുന്നു. അപ്പോൾ യേശു യൂദാസിൽ സാത്താൻ പ്രവേശിക്കുന്നതോടുകൂടി നേതാക്കന്മാർ യേശുവിനെ വളരെ സൗകര്യപൂർവ്വം കൈകാര്യം ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ, വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് യേശു ഇതിനോട് പ്രതികരിച്ചത്? യേശു ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ല, അഥവാ തള്ളിപ്പറയുന്നില്ല തൻ്റെ ദൗത്യം. താൻ ആരാണെന്ന കാര്യം മറച്ചു വയ്ക്കുന്നുമില്ല. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണ്ണ വിശ്വസ്തയോടെ അവസാനം വരെ നിറവേറ്റുക, അതിനുവേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത്. യേശുവിന് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു. ആരംഭം മുതലേ തൻ്റെ ജീവിതം മരണത്തിലൂടെ മാത്രമേ, അതും അതിക്രൂരമായ ഒരു ബലിയർപ്പണത്തിലൂടെ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ എന്ന്, അതിലേക്കാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ യേശു തുടക്കം മുതലേ തൻ്റെ അന്ത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒളിച്ചോടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ എടുത്തുചാട്ടവുമില്ല. നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് യേശു രക്ഷപ്പെട്ടു പോകുന്നു, അഥവാ അവരുടെ കയ്യിൽപ്പെടാതെ കടന്നു പോകുന്നുണ്ട്. യേശുവിനെ വധിക്കാനായി തീരുമാനിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും യഹൂദരുടെ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രയീം പട്ടണത്തിൽ ശിഷ്യരോടുത്ത് താമസിച്ചു. അതുകൊണ്ട് യോഹന്നാൻ 11:57 പറയും, അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ യേശു കുറേ കാലത്തേക്ക് ഫരിസേയരുടെയും നേതാക്കന്മാരുടെയും കയ്യിൽപ്പെടാതെ മാറി നിന്നിരുന്നു. കുറേയേറെ സമയം പ്രത്യേകിച്ചും യോഹന്നാൻ വധിക്കപ്പെട്ട് കഴിയുകയും ഹെരോദേസ് തൻ്റെ നോട്ടമിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പലസ്തീനായ്ക്ക് പുറത്ത് യേശു പ്രവർത്തിക്കുന്നതായിട്ട് കാണും. പക്ഷേ സമയമാകുമ്പോൾ, പിതാവ് നിശ്ചയിച്ച സമയമാകുമ്പോൾ യേശു പരസ്യമായി തന്നെ രംഗത്തേക്ക് വരും. അവിടെ ആരെയും ഭയപ്പെടുന്നില്ല, ഒഴിഞ്ഞു മാറുന്നില്ല, ഒളിച്ചോടുന്നുമില്ല. അപ്പോൾ താൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കണം എന്ന ബോധ്യത്തോടുകൂടി അവസാനം യേശു വരുന്നു ബലിയായി അർപ്പിക്കപ്പെടാൻ. ഇവിടെ യേശുവിനെതിരെ നടന്ന ഈ ഗൂഢാലോചനകളെല്ലാം ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ, യേശുവിൻ്റെ വധത്തിൻ്റെയും യേശുവിൻ്റെ മരണത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. അത് കയ്യാഫാസിൻ്റെ വാക്കുകളിലൂടെ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. യോഹന്നാൻ 11:50 നമ്മൾ വായിച്ചതാണ്. ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന കയ്യാഫാസിൻ്റെ വാക്കുകൾ, അത് ഒരു മാനുഷികമായ കാഴ്ചപ്പാട് മാത്രമല്ല, അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതി പൂർത്തിയാവുകയായിരുന്നു എന്നുകൂടി യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. കയ്യാഫാസ് ഉദ്ദേശിച്ചത് യേശുവിലൂടെ ഒരു വലിയ കലാപം ഉണ്ടാവുകയും റോമക്കാർ ശക്തമായി ഇടപെട്ട് പട്ടണം തന്നെ നശിപ്പിക്കുകയും ചെയ്തേക്കാം. അതുണ്ടാവാതിരിക്കാൻ യേശുവിനെ ഉന്മൂലനം ചെയ്യണം. ഇത്രമാത്രമേ കയ്യാഫാസ് ആഗ്രഹിച്ചുള്ളൂ, ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ കയ്യാഫാസ് ഉദ്ദേശിക്കാത്ത അർത്ഥം കയ്യാഫാസിൻ്റെ വാക്കുകൾക്കുണ്ടായിരുന്നു. എന്താണത്? യേശു ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് മരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രധാന പുരോഹിതനായ കയ്യാഫാസ് അറിയാതെ തന്നെ ദൈവത്തിൻ്റെ വചനം പ്രവചനമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേതാക്കന്മാരുടെ പ്രവർത്തനം ഒരു ഭാഗത്ത്, പക്ഷേ ഈ നേതാക്കന്മാരറിയാതെ അവരിലൂടെ ദൈവം തൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു രഹസ്യാത്മകതയിലേക്ക് നമ്മളിവിടെ കടന്നു വരും. പുറമേ നിന്ന് നോക്കുമ്പോൾ നേതാക്കന്മാരുടെ അസൂയയും അജ്ഞതയും അന്ധതയും സ്വാർത്ഥതയും ഒക്കെയാണ് ഇതിന് കാരണം. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ രണ്ട് ശക്തികളൂടി പ്രവർത്തിക്കുന്നതായിട്ട് കാണും. ഒന്ന് പൈശാചിക ശക്തികൾ, ഇവർക്ക് നടക്കുന്ന പ്രേരണ. മറുഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം. എങ്ങനെ ഇത് മൂന്നും കൂടി യോജിക്കുന്നു, അത് ഒരു വലിയ രഹസ്യമായി നിൽക്കും. നമ്മൾ അല്പം കൂടി ആഴത്തിലേക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാവും അടുത്ത പ്രഭാഷണങ്ങളിൽ. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപം മോചിച്ചുകൊണ്ടും രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടും വിശക്കുന്നവർക്ക് ആഹാരം നൽകിക്കൊണ്ടും മരിച്ചവർ ഉയർപ്പിച്ചുകൊണ്ടും ആ പുത്രൻ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ പ്രകടമാക്കി. പക്ഷെ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ പലർക്കും കഴിയാതെ പോയി. പിതാവ്, ഇന്നും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അതങ്ങാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ദൈവവചനം പൈശാചിക വചനവുമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. നേരെ മറിച്ചും പൈശാചിക പ്രവർത്തനങ്ങളെ ദൈവിക പ്രവർത്തനങ്ങളായി തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നുണ്ട്. സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞു കിടക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ. അതുകൊണ്ട് ദൈവരാജ്യം തന്നെ തിരസ്കരിക്കപ്പെടുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യം വളർന്ന് വികസിച്ച് ഫലം പുറപ്പെടുവിക്കാൻ അവിടുന്ന് തന്നെ ഇടയാക്കണമേ. കുരിശുമരണത്തിലൂടെ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ എന്നവിടെ നിങ്ങളെ പഠിപ്പിച്ചു. ആ കുരിശിൽ പങ്കുചേരാൻ വിളിക്കപ്പെടുമ്പോൾ കുതറി മാറാതെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ അങ്ങ് അനുഗമിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുരിശിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കുരിശിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.